السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد، علامة ابن القيم رحمه الله അദ്ദേഹത്തിൻ്റെ അദ്ദാഉ വദ്ദവാഉ എന്ന പുസ്തകമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. അതിൽ തന്നെ ഷിർക്കിൻ്റെ ഇനങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വലിയ ചെറിയ ഷിർക്കിനെക്കുറിച്ചും, കഴിഞ്ഞ ക്ലാസ്സല്ല അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിലും ആയിട്ട് പറഞ്ഞത് ചെറിയ ഷിർക്ക്, അതായത് റിയാ സുംഅത്ത് പോലെയുള്ളത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് കണ്ടു? അള്ളാഹുവിനെ സ്നേഹിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ച്, ആ താഴ്മയോടുകൂടി എന്താണ് ആ ആരാധനാപരമായുള്ള ആ സ്നേഹത്തെക്കുറിച്ചായിരുന്നു, അതിൻ്റെ അപകടങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു വന്നത്. അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറെന്തു കൂടി ചർച്ച ചെയ്തു, അതായത് ഷിർക്കിനെ പിന്നെയും വീണ്ടും രണ്ടായിട്ട് തിരിച്ചു. എങ്ങനെ? മഗ്ഫൂറും ഗൈറു മഗ്ഫൂറും ആയിട്ട് തരംതിരിച്ചു. മഗ്ഫൂർ എന്ന് പറഞ്ഞാൽ പൊറുക്കപ്പെടുന്ന അതും പിന്നെ പൊറുക്കപ്പെടാത്തതുമായിട്ട് തരംതിരിച്ചു. സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും വിഷയത്തിൽ കാണിക്കുന്ന ആ ഷിർക്ക്, അതിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഗൈറു മഗ്ഫൂർ, പൊറുക്കപ്പെടാത്ത വിഭാഗത്തിലാണ് പെടുക. നമ്മളത് കണ്ടു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക എന്നുള്ളത്. ഈ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട്, അള്ളാഹുവിനോടുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് ശിർക്കാണെന്ന് പറയാൻ കാരണം എന്താണ്? സൂറത്തുൽ ബക്കറയിലെ 165-ാമത്തെ ആയത്തായിരുന്നു. ഒമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ല. എന്താണ്? അള്ളാഹുവിന് പുറമെയുള്ളവരെ അവന് സമന്മാരാക്കുന്ന ചില ആൾക്കാരുണ്ട്, അൻദാദായിട്ട് നിദ്ദായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു. എന്നാലോ സത്യവിശ്വാസികൾ എന്താണ് ചെയ്യുന്നത്? വല്ലദീന അമനു അശദ്ദു ഹുബ്ബല്ലില്ല. സത്യവിശ്വാസികൾ ഏറ്റവും അതിശക്തമായിട്ട് സ്നേഹിക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവോടാണ് അതിശക്തമായ സ്നേഹമുള്ളത്. സൂറത്തുൽ ബക്കറയിലെ 165-ാമത്തെ ആയത്ത് ഓതി അത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ ആ സ്നേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നമ്മൾ ചർച്ച ചെയ്തത് ഏതൊരു ആരാധനയിലും ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? ഹുബ്ബ്, റജാ, ഖൗഫ്. എന്താണ്? സ്നേഹം ഉണ്ടായിരിക്കണം, പ്രത്യാശ ഉണ്ടായിരിക്കണം, ഭയം ഉണ്ടായിരിക്കണം. സ്നേഹം എന്നത് നമ്മൾ പറഞ്ഞു ഇബാദത്തിൻ്റെ റൂഹാണ്, റൂഹുൽ ഇബാദത്താണ്. ഇബാദത്തിൻ്റെ റൂഹ്, ഇബാദത്തിന് ജീവൻ നൽകുന്ന ഒരു ഘടകമാണ് എന്ത്? സ്നേഹം എന്ന് പറയുന്നത്. ഇബ്നുൽ ഖയ്യിം, അതായത് ഈ ഗ്രന്ഥകർത്താവ്, മറ്റൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞത് നമ്മൾ അവിടെ പറഞ്ഞു, അതൊന്ന് ചുരുക്കിയിട്ട് നോക്കാം. എന്താണ്? അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഹൃദയം ഏതുപോലെയാണ്? ഒരു പക്ഷിയെ പോലെയാണ്. എന്നിട്ട് പറഞ്ഞു സ്നേഹം അതിൻ്റെ തലയാണ്. അതായത് സ്നേഹം എന്നത് ഇബാദത്തിൽ, സ്നേഹം എന്നത് ഒരു പക്ഷിക്ക് അതിൻ്റെ തല എങ്ങനെയാണോ അതുപോലെയാണ് ഇബാദത്തിൽ സ്നേഹം എന്നത്. അതേപോലെ തന്നെ ഭയവും പ്രതീക്ഷയുമാണ് അതിൻ്റെ രണ്ട് ചിറകുകൾ. ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകൾ ഉണ്ടാവും, ആ രണ്ട് ചിറകുകൾ ഇബാദത്തിൽ ഭയവും പ്രതീക്ഷയും ഉള്ളതുപോലെയാണ്. അപ്പോൾ ഈ തലയും രണ്ട് ചിറകുകളും സുരക്ഷിതമായിട്ട് നിൽക്കുന്നിടത്തോളം കാലം പക്ഷിൻ്റെ പറക്കലിന് എന്തുണ്ടാവില്ല? പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതായത് പക്ഷി നന്നായിട്ട് പറക്കും, അതിന് രണ്ടിനും അല്ലെങ്കിൽ ഈ രണ്ട് ചിറകുകൾക്കും തലക്കും ഒരു കോട്ടവും തട്ടാതെ നിൽക്കുന്നിടത്തോളം പക്ഷി എന്ത് ചെയ്യും? നന്നായിട്ട് പറക്കും. ആ തല ഛേദിക്കപ്പെട്ടാലോ, അല്ലെങ്കിൽ തല അറുക്കപ്പെട്ടാലോ, തല മുറിഞ്ഞു പോയാലോ പക്ഷി എന്തായിപ്പോവും? ചത്തുപോകും. അപ്പൊ അത് ഏതിനോടാണ് ഉപമിച്ചത്? ഒരു ഇബാദത്തിൻ്റെ അകത്ത് സ്നേഹം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ, അതായത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തിൻ്റെ അകത്ത് അള്ളാഹുവിനോടുള്ള സ്നേഹം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അത് തലയില്ലാത്തൊരു പക്ഷിയെ പോലെയാണ്. അതായത് ചത്ത്, അതിന് ജീവനില്ല. അപ്പോൾ ഇബാദത്തുകളിൽ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ചിറകുകൾ നഷ്ടപ്പെട്ടാൽ എന്താണ്? പിന്നെ എല്ലാ വേട്ടക്കാരും വേട്ടയാടുന്ന മൃഗങ്ങളും അതിനെ എന്തു ചെയ്യും? ഇരയാക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ചിറകുകൾ എന്ന് പറയുന്നത്, പക്ഷികളുടെ ചിറകുകൾ എന്ന് പറയുന്നത് ഭയവും പ്രതീക്ഷയുമാണ്. അപ്പോൾ ഒരു ആരാധന ചെയ്യുന്ന സമയത്ത്, ഒരു ഇബാദത്ത് ചെയ്യുന്ന സമയത്ത്, ഒരു നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ, ഭയവും പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അത് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ എന്താണ്, ആ നിയത്തിൽ നമുക്ക് മാറ്റം വന്നു പോകും. ആരെങ്കിലും കാണണം എന്ന തോന്നൽ വരും, ആരെങ്കിലും എന്നെ പ്രശംസിക്കണം എന്ന തോന്നൽ വരും. അപ്പോൾ അതാണ് അവിടെ ഈ ഇബാദത്തിന് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം എന്നുള്ളത്. അത് അങ്ങേയറ്റം വിനയവും കീഴ്വണക്കവും ഉൾക്കൊള്ളുന്ന സ്നേഹമാണ്. ഇത്തരം സ്നേഹമാണ് മുശ്രിക്കുകൾ ആർക്ക് നൽകിയത്? മുശ്രിക്കുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അവരെ ആരാധ്യർക്ക് നൽകിയത് ഇത്തരം സ്നേഹമാണ്. ആ സ്നേഹത്തെക്കുറിച്ചാണ് അള്ളാഹു വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ശിർക്കാണെന്ന രൂപത്തിൽ 165-ാമത്തെ ആയത്തിൽ, അൽബക്കറയിൽ 165-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. അപ്പോൾ ആ സ്നേഹം, ആ രൂപത്തിലുള്ള സ്നേഹം ആർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്? അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അങ്ങനെ അവരാ സ്നേഹത്തിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്തു പോയി? ശിർക്കിലായിപ്പോയി, അല്ലെങ്കിൽ അവർ അള്ളാഹുവിന് സമന്മാരെ ആക്കി എന്ന് പറഞ്ഞെടുത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഇനി ഇന്ന് മറ്റൊരു വിഷയമാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. എന്താണ് ഫസ്ലുൻ? 190-ാമത്തെ പേജാണ്. ഇപ്പൊ 190-ാമത്തെ പേജിൽ എന്ത് പറയുന്നു? അതായത് ഫസ്ലുൻ അധ്യായം, എന്തിനെ കുറിച്ചുള്ള അധ്യായമാണ്? അശ്ശിർക്കു ബില്ലാഹി ഫിൽ അഫ്ആലി വൽ അക്വാൽ. ഷിർക്ക് ഏതൊക്കെ വിഷയത്തിലാണ്? കർമ്മങ്ങളിലും വാക്കുകളിലും സംഭവിക്കുന്ന ഷിർക്ക്, അല്ലെങ്കിൽ കർമ്മങ്ങളുടെ വിഷയത്തിലും വാക്കുകളുടെ വിഷയത്തിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ കുറിച്ചുള്ള അധ്യായമാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്. പുസ്തകമുള്ള ആൾക്കാർ 190-ാമത്തെ പേജ് നോക്കുക, അല്ലാത്ത ആൾക്കാർ സ്ക്രീനിലേക്ക് നോക്കിയാൽ അത് ഷെയർ ചെയ്യുന്നൊന്നും കാണാൻ പറ്റും. വയത്തുബാവു, തുടർന്ന് പറയാണ്, വയത്തുബാവു ഹാദ ഷിർക്ക അശ്ശിർക്കു ബിഹി സുബ്ഹാനഹു ഫിൽ അഫ്ആലി വൽ അഖ്വാലി വൽ ഇറാദാത്തി വന്നിയാത്തി. ഈ ശിർക്കിനെ തുടർന്ന്, അതായത് മുമ്പ് പറഞ്ഞ ശിർക്കിനെ തുടർന്ന് വരുന്നത് എന്തൊക്കെയാണ്? കർമ്മങ്ങളിലും വാക്കുകളിലും ഉദ്ദേശങ്ങളിലും നിയത്തുകളിലും അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നതാണ് നേരത്തെ മേലെ പറഞ്ഞ സ്നേഹവുമായി ബന്ധപ്പെട്ട ശിർക്കിന് ശേഷം വരുന്നത്. അപ്പോൾ ഷിർക്കിൻ്റെ ഇനങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന വലിയ ഷിർക്കിനെ കുറിച്ചായിരുന്നു നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. ഏതാണ്? സ്നേഹവുമായി ബന്ധപ്പെട്ട ഷിർക്കിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അതിൽ പെട്ടതാണ് കർമ്മങ്ങളുമായി, അതായത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകാൻ കാരണമാകുന്ന ഷിർക്കിൽപ്പെട്ടതാണ് കർമ്മങ്ങളിൽ സംഭവിക്കുന്ന ഷിർക്ക് എന്നുള്ളത്, വാക്കുകളിൽ സംഭവിക്കുന്ന ഷിർക്ക് എന്നുള്ളത്, ഉദ്ദേശങ്ങളിലും ആഗ്രഹങ്ങളിലും സംഭവിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഷിർക്ക് എന്നുള്ളത്. തുടർന്ന് പറയുന്നത് നോക്കാം, എന്താണത്? ഫഷിർക്കു ഫിൽ അഫ്ആല്, കർമ്മങ്ങളിലുള്ള ഷിർക്ക് എന്നത് ഏതുപോലെയാണ്? ഉദാഹരണങ്ങൾ ഓരോന്നായിട്ട് പറയാണ്. കസുജൂദി ലഗൈരിഹി, അള്ളാഹു അല്ലാത്തവർക്ക്, അള്ളാഹുവിന് പുറമേ ഉള്ളവർക്ക് സുജൂദ് ചെയ്യുന്നത് പോലെ. വത്തവാഫി ബി ഗൈരി ബൈതിഹി, കാബക്ക് ചുറ്റുമല്ലാതെ തവാഫ് ചെയ്യുന്നത് പോലെ. നമുക്ക് നോക്കാം വിശദീകരിക്കത്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഉബൂദിയത്ത് കീഴ്വണക്കം അർപ്പിച്ചുകൊണ്ട്, ഹുദൂ അൻ വിനയം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ താഴ്മ കാണിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി തലമുണ്ടനം ചെയ്യൽ, തലമുട്ടയടിക്കൽ. എന്താണ് ഹജറുൽ അസ്വദ് അല്ലാത്ത, ഹജറുൽ അസ്വദിന് ചുംബിക്കാൻ എന്താക്കിയിട്ടുണ്ട്? ഒരു പുണ്യകർമ്മമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഹജറുൽ അസ്വദ് അല്ലാത്ത മറ്റു കല്ലുകളെ ചുംബിക്കൽ, ഇവിടെ ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട് ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട്. അല്ലദീ ഹുവ യമീനു ഹു ഫിൽ അർളി, അതായത് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ വലങ്കയ്യായ ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. പക്ഷെ അങ്ങനെ പറയുന്ന ഹദീസുകളെല്ലാം, അല്ലെങ്കിൽ ആ ആശയത്തിൽ വരുന്ന ഹദീസുകളൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ ഈ വായിക്കുന്ന പുസ്തകത്തിൻ്റെ തന്നെ ഫുട് നോട്ടിൽ കാണാവുന്നതാണ്. അത് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് നാസറുദ്ദീൻ അൽ അൽബാനി തൻ്റെ അഹാദീസു ലഈഫയിൽ, സിൽസിലത്തുൽ അഹാദീസു ലഈഫയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് പോകേണ്ട ചർച്ച. വ തഖ്ബീലിൽ കുബൂരി വസ്തിലാമിഹ, എന്താണ് ഖബറുകളെ ചുംബിക്കൽ, അതിനെ തൊട്ടുരുമ്മൽ. വ സുജൂദിലഹ, എന്താണ് അതിനെ തടവല് അല്ലെങ്കിൽ തൊട്ടുകൊണ്ട് ഇതാക്കല് ബർക്കത്തെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതിന് സുജൂദ് ചെയ്യലും ഏത് ഖബറുകൾക്ക്. അപ്പോൾ ഒന്നാമതായിട്ട് അതായത് ഇവിടെ പറഞ്ഞതെല്ലാം ഇബാദത്തുകളാണ്. ആ ഇബാദത്തുകൾ സുജൂദായാലും ശരി തവാഫ് ആയാലും ശരി മറ്റെന്തായാലും ശരി എല്ലാം എന്താണ് ഇബാദത്തിൽ പെട്ടതാണ്. അപ്പോൾ ഇബാദത്ത് ആർക്ക് മാത്രമാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന ആർക്ക് മാത്രമേ പാടുള്ളൂ? അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. ഒരുപാട് ഹദീസുകളും ഖുർആൻ ആയത്തുകളും കാണാം. ഏറ്റവും ചെറിയ സൂറത്തിൽ അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ എന്ന സൂറത്തുൽ ജിന്നിൽ 18-ാമത്തെ ആയത്തിൽ കാണാം. പള്ളികൾ ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. അതിനാൽ നിങ്ങൾ അള്ളാഹുവോടൊപ്പം ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് കാണാം. അതുപോലെ യായ്യുഹല്ലദീന ആമനു സൂറത്തുൽ ഹജ്ജിലെ 77-ാമത്തെ ആയത്തിൽ കാണാം. യായ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാൻ ഇർക്കഉ വസ്ജുദു വഅബുദു റബ്ബകും വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹുൻ. നിങ്ങൾ എന്ത് ചെയ്യുക? റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുകയും ചെയ്യുക. വഅബുദു റബ്ബകും, പിന്നെ നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്തേക്കും? വിജയം പ്രാപിച്ചേക്കും. അപ്പോൾ അവിടെ അതാണ് വിഷയം. ഇനി ഒന്നാമതായിട്ട് ഇവിടെ പറഞ്ഞത് മറ്റൊരു വിഷയം എന്താണ്? സുജൂദ് ചെയ്യുന്ന വിഷയം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് കാബ അല്ലാത്ത മറ്റേതൊരു വസ്തുവിന് ചുറ്റും തവാഫ് ചെയ്യൽ എന്താണ്? ശിർക്കാണ്. എന്ത് കാണാം? മരത്തിന് ചുറ്റും തവാഫ് ചെയ്യുന്നതാണ്, ഇനി ഖബറിന് ചുറ്റും തവാഫ് ചെയ്യുന്നതാണ്. ഇതെല്ലാം സമമാണ്. അപ്പോൾ കഅബയ്ക്ക് ചുറ്റുമല്ലാതെ മറ്റൊന്നിനു ചുറ്റും തവാഫ് ചെയ്യുന്നത് എന്ത്? ദീനിൽ ഒരു പുണ്യകർമ്മമായിട്ട് നിശ്ചയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റു ഉദ്ദേശങ്ങൾ കൂടി കലർന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറുമെന്നാണ്? അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അതെന്തായിട്ട് മാറുമെന്നാണ്? ഷിർക്ക ആകുമെന്നാണ്. അപ്പോൾ ആ ഹജ്ജിൻ്റെയും മറ്റൊന്ന് ഹജ്ജിൻ്റെയും ഉംറയുടെയും ആറുകളിൽ പെട്ടതാണെന്ത്? തലമൊട്ടടിക്കുക എന്നുള്ളത്. അത് അള്ളാഹുവിനുള്ള ഇബാദത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? തലമുണ്ടനം ചെയ്യുന്നത്, അല്ലെ തലമൊട്ടയടിക്കുന്നത്. ഉംറ കഴിഞ്ഞാലും ഹജ്ജ് കഴിഞ്ഞാലും എല്ലാം തലമൊട്ടടിക്കുന്നത് അതാണ്. അപ്പോൾ അത് അള്ളാഹുവിനല്ലാത്ത മറ്റാർക്കെങ്കിലും വേണ്ടി ചെയ്താൽ അതും ഷിർക്കിൽപ്പെട്ടതാണ്. മനസ്സിലാക്കേണ്ടത് സാധാരണ നിലക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് മുട്ടടിക്കുന്നതിനെ കുറിച്ചല്ല. അപ്പോൾ ആരെങ്കിലും മുട്ടടിച്ചാൽ അത് ഷിർക്കാണെന്ന് പറയാൻ പാടില്ല. അത് ഇത് ഇവിടെ ഇത് പ്രത്യേകം ഉണർത്താൻ കാരണം എന്താണ്? ഈ ഗ്രന്ഥത്തെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അബ്ദുറസാഖ് അൽ ബദർ ഹഫിള്ളാഹുല്ലാ അദ്ദേഹം ഇത് വിശദീകരിക്കുന്ന സമയത്ത് ഒരു വിഷയം പ്രത്യേകം ഉണർത്തുന്നുണ്ട്. ഇത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഇവിടെ ഉണർത്താൻ കാരണം എന്താണ്? ഈ തലമുട്ടടിക്കുന്നത് പ്രത്യേകം പറയാൻ കാരണം എന്താണ്? സൂഫികളിൽപ്പെട്ട അന്നത്തെ കാലം മുതൽ തന്നെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. സൂഫികളിൽപ്പെട്ട ചില ഷെയ്ഖുമാരെന്താണ് തങ്ങളെ അടുത്ത് ശിഷ്യന്മാരായിട്ട് വരുന്നവരോട് അവരെ അടുത്ത് ശിഷ്യന്മാരായിട്ട് സ്വീകരിക്കണമെങ്കിൽ എന്താണ് തല മൊട്ടയടിക്കണം എന്ന നിബന്ധന വെക്കാറുണ്ട്. അത് ഷെയ്ഖ് അബ്ദുറസാഖ് ബദർ ഇവിടെ പ്രത്യേകം ഈ ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാദുൽ മഅാദ് എന്ന ഗ്രന്ഥത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത് ഷെയ്ഖ് അല്ലാമ ഇബ്നുൽ ഖയ്യിം പറയാണ്? കമാ യഹ്ലിഖുഹ അൽ മുരീദുന ലി ശുയൂഖിഹിം. അതായത് മുരീദുകൾ, മുരീദ് എന്ന് പറഞ്ഞാൽ ഈ സൂഫി ഷെയ്ഖുമാർ ശിഷ്യന്മാരായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ തരീക്കത്തിൻ്റെ ആൾക്കാരും അങ്ങനെ തന്നെയാണ്, മുരീദുമാരുണ്ട്. അപ്പൊ ആ മുരീദുമാർ തങ്ങളുടെ ഷെയ്ഖുമാർക്കായി മുട്ടയടിക്കുന്നത് പോലെ, എന്നിട്ട് ഫയഖൂലു അഹദുഹും ഈ മുട്ടയടിച്ച ഒരാൾ എന്ത് പറയും അവരുടെ കൂട്ടത്തിൽപ്പെട്ട? അനാ ഹലഖ്തു റസീ ലി ഫുലാനിൻ, ഞാൻ ഇന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മുട്ടയടിച്ചത്. വ അൻത ഹലഖ്തഹു ലി ഫുലാനിൻ, നീ മുട്ടയടിച്ചത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി. അതായത് ഷെയ്ഖുമാർ മാറും, ഞാൻ ഒരു ഷെയ്ഖിൻ്റെ കീഴിലാണ്, മറ്റാൾ മറ്റേ ഷെയ്ഖിൻ്റെ കീഴിലാണെങ്കിൽ എന്താ പറയുക, ഞാൻ ഇന്ന ഷെയ്ഖിന് വേണ്ടിയിട്ടാണ് മുട്ടടിച്ചത്, നീ ഇന്ന ഷെയ്ഖിന് വേണ്ടിയിട്ടാണ് മുട്ടയടിച്ചത് എന്ന് പറയും. എന്നിട്ട് അത് ഏതിന് തുല്യമാണ് എന്നാണ് പറഞ്ഞത്? വഹാദാ ബി മൻസിലത്തി അൻ യഖൂല സജത്തു ലി ഫുലാന. ഇബ്നുൽ ഖയ്യിം സാദുൽ മുആദ് മആദ് എന്ന ഗ്രന്ഥത്തിൽ പറയണേട്ട്, ഇത് ഏത് പറയുന്നത് പോലെയാണ്? ഞാൻ ഇന്ന വ്യക്തിക്ക് വേണ്ടി സുജൂദ് ചെയ്തു എന്ന് പറയുന്നത് പോലെയാണ്. അതായത് ഒരു ആരാധനാ രൂപത്തിലാണ് അത് വരുന്നത് എന്ന അർത്ഥത്തിലാണ്. കാരണം എന്താണ്? അങ്ങനെ മുട്ടയടിക്കുന്നത് എന്താണ് താഴ്മയുടെയും സമർപ്പണത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രവൃത്തിയാണ്. അപ്പൊ അത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അബ്ദുറസാഖ് ബദർ പറയാണ്, അതായത് ഷെയ്ഖുമാരെ അടുത്ത് ഈ ശിഷ്യന്മാരായിട്ട് പോകുമ്പോൾ ആ ശിഷ്യന്മാർ അവരുടെ തല സമർപ്പിക്കുകയാണ്. ആർക്ക്? ഷെയ്ഖിൻ്റെ മുന്നിൽ തല സമർപ്പിക്കുകയാണ്. കാരണം തലൻ്റെ അകത്താണ് എല്ലാം കയറ്റേണ്ടത്. ഈ ഷെയ്ഖ് പഠിപ്പിച്ചു കൊടുക്കുന്ന എല്ലാം കയറ്റേണ്ടത് തലൻ്റെ അകത്താണ്. അപ്പൊ തല സമർപ്പിക്കുകയാണ്. അങ്ങനെ തല സമർപ്പിക്കുന്ന സമയത്ത് ആ തലൻ്റെ മുകളിലുള്ള വേസ്റ്റെല്ലാം നീക്കിക്കളയാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ആ തല നഗ്നമായിട്ടിരിക്കണം, അതുകൊണ്ടാണ് അവർ മുണ്ഡനം ചെയ്യുന്നത് എന്നാണ്. അള്ളാഹു ആലം. ഇനി ഹജറുൽ അസ്വദിനെ കുറിച്ച് പറഞ്ഞു. ഹജറുൽ അസ്വദ് ചുംബിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇബാദത്ത് എന്ന നിലക്ക് ചുംബിക്കാൻ നിശ്ചയിക്കപ്പെട്ട ഒരേ ഒരു കല്ല്, ഭൂമിയിൽ അങ്ങനെ ഒരേ ഒരു കല്ല് മാത്രമേ ഉള്ളൂ ഇബാദത്ത് എന്ന നിലക്ക് ചുംബിക്കാൻ നിശ്ചയിച്ചത്. നമുക്കറിയാം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കല്ല്, നീ ഒരു കല്ല് മാത്രമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ച് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും ചുംബിക്കുകയില്ലായിരുന്നു. അപ്പോൾ ദീനിൽ എന്തിനും പ്രമാണം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു തരണം, അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽപ്പിക്കണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അത് അംഗീകരിക്കണം. അപ്പോൾ അത് കാരണമാണ് ഉമർ റളിയല്ലാഹു അൻഹു പോലും എന്ത് ചെയ്തത്, ആ കല്ലിനെ ചുംബിച്ചത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് കാബക്ക് ചുറ്റും മറ്റ് ധാരാളം മതിലുകളുണ്ട്, കല്ലുകളുണ്ട്, ആ കല്ലുകളൊന്നും ചുംബിക്കുന്നതിന് എന്ത് ചെയ്തിട്ടില്ല, പുണ്യകർമ്മമായിട്ട് നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ചുംബിക്കാൻ അല്ലെങ്കിൽ ചുംബിക്കൽ പുണ്യകർമ്മമായിട്ട് നിശ്ചയിച്ചത് ഏതൊരു കല്ലിന് മാത്രമാണ്, ഹജറുൽ അസ്വദിന് മാത്രമാണ്. ഇന്ന് എന്ത് ചെയ്യാണ്, ബർക്കത്തെടുക്കാൻ എന്ന വ്യാജേന കല്ലുകളും കബറുകളും തടവുകയും ചുംബിക്കുകയും എല്ലാം ചെയ്യുന്നത് നമുക്ക് കാണാം, അതിന് ചുറ്റും തവാഫ് ചെയ്യുന്നതും കാണാം. അള്ളാഹു അത്തരക്കാർക്ക് ഹിദായത്ത് നൽകും. ആറാകട്ടെ, ഖബറിൽ കിടക്കുന്ന സാലിഹ്യങ്ങളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നവർ ന്യായം പറയും. അതാണ് ഇവിടെ പറഞ്ഞത്, കഅബയെ അല്ലാതെ എന്ത് ചെയ്യരുത്, തവാഫ് ചെയ്യരുത്, ഹജറുൽ അസ്വദിനെ അല്ലാതെ ചുംബിക്കുകയും ചെയ്യരുത്. ഈ തടവുന്നതിനെ സംബന്ധിച്ച് ഇബ്നു തൈമിയ തൻ്റെ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നു, വ അമ്മ തമസ്സുഹു ബിൽ ഖബരി, ഖബറിനെ തടവുന്നതിനെ സംബന്ധിച്ചിടത്തോളം, വ തഖ്ബീലുഹു അതിനെ ചുംബിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം, അയ്യു ഖബരിൻ കാന അത് ഏത് ഖബറായാലും ശരി, വ തംരീഹുൽ ഖദ്ദി അലൈഹി അതിൻ്റെ മുകളിൽ കവിള് കൊണ്ടുപോയിട്ട് വരക്കുകയാണ്, അതും ഫ മൻഹിയുൻ അൻഹു ബി ഇത്തിഫാഖിൽ മുസ്ലിമീൻ, മുസ്ലിം അത് വിലക്കപ്പെട്ടതാണ് എന്ന വിഷയത്തിൽ മുസ്ലിംകൾക്കിടയിൽ എന്തുണ്ട്, അല്ലെങ്കിൽ മുസ്ലിംകളുടെ ഏകോപിച്ച അഭിപ്രായമാണ് അത് വിലക്കപ്പെട്ടതാണ് എന്നുള്ളത്. വലവു കാന ദാലിക മിൻ ഖുബൂരിൽ അംബിയാ, അത് പ്രവാചകന്മാരുടെ ഖബറാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, മുത്താൻ പാടില്ല, അല്ലെങ്കിൽ ചുംബിക്കാൻ പാടില്ല, അതിനെ തടവാനൊന്നും പാടില്ല. ഇന്നും നമ്മൾ മദീനയിൽ പോയി നോക്കിയാൽ കാണാം, ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാണ് ടവലും മറ്റതും തടവാൻ വേണ്ടിയിട്ട്, ആ ഗ്രിൽസിനാണ് എറിഞ്ഞു കൊടുക്കുന്നത്, അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഖബറുള്ളത്, എന്നിട്ട് പോലും ആൾക്കാർ അങ്ങനെ തിരക്ക് കൂട്ടുന്ന കാണാം. വലം യഫ് അൽ ഹദ, ഇബ്നു തൈമിയ തുടർന്ന് പറയുന്നു, വലം യഫ് അൽ ഹദ അഹദു മിൻ സലഫിൽ ഉമ്മത്തി വ ഇമ്മത്തിഹ, അതായത് പൂർവികരായ, അതായത് സലഫ് ഈ ഉമ്മത്തിലെ സലഫുകൾ പൂർവികരിൽപ്പെട്ട ഒരാളും തന്നെ അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇമാമുമാരിൽ ആരും അത് ചെയ്തിട്ടുമില്ല. വൽ ഹദാ മിന ഷിർക്ക്, അത് എന്തിൽ പെട്ടതാണ്, ഷിർക്കിൽ പെട്ടതാണ്. എന്നിട്ട് ഇബ്നു തൈമിയ തുടർന്ന് തന്റെ മജ്മൂഉ ഫതാവയിൽ പറയുന്നു, ഖാലല്ലാഹു തആല വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഗൗസ വയഊക വനസറ വഖദ് അളല്ലു കസീറ, അതായത് സൂറത്തു നൂഹിൽ 23 24 ആയത്തുകളിൽ പറയാണ്, ഏത് ജനങ്ങൾ പറയാണ് നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കരുത്. നൂഹ് നബി 950 വർഷത്തോളം പ്രബോധനം ചെയ്തിട്ട് അത് സ്വീകരിക്കാത്ത ബഹുഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അവർ എന്താണ് പറയുന്നത്, വദ് സുവാ യഹൂസ് യഹൂക്കനസർ എന്നിവരെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. കാരണം എന്താണ്, അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്, അവർ സഹായം തേടിയിരുന്നത്, ഓരോ ഇലാഹുകളും ഓരോ കാര്യത്തിനു വേണ്ടി അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ വളരെയധികം ആളുകളെ അവർ വഴിപിഴപ്പിച്ചു. ആ അക്രമകാരികൾക്ക് വഴിപിഴവല്ലാതെ മറ്റൊന്നും നീ വർദ്ധിപ്പിക്കരുത് എന്ന് ആര് പ്രാർത്ഥിച്ചാണ്, നൂഹ് നബി പ്രാർത്ഥിച്ചതായിട്ട് കാണാം. അവസാനം തുടർന്ന് ഇബ്നു തൈമിയ പറയാണ്, വഖദ് തഖദ്ദമ അന്ന ഹാഉലാ അസ്മാഉ ഖൗമിൻ സ്വാലിഹീന കാനു മിൻ ഖൗമി നൂഹിൻ, നൂഹ് നബിൻ്റെ ജനതയിൽ തന്നെ പെട്ട സച്ചരിതരായ ഒരു കൂട്ടം ആളുകളുടെ പേരാണവയെന്ന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഇബ്നു തൈമിയുടെ ആ ഗ്രന്ഥത്തിൽ മുമ്പ് പറഞ്ഞു. എന്ത് തന്നെയാലും ഈ വദ് സുവാ യഹൂസ് യഹൂക്ക് നസർ എന്ന് പറയുന്നത് ആര് തന്നെയായിരുന്നു, പുണ്യവാന്മാരായ ആളുകളായിരുന്നു, ആരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്, നൂഹ് നബിയുടെ ജനതയിൽ തന്നെ പെട്ടതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു, വ അന്നഹും അഖഫു അലാ കുബൂരിഹിം മുദ്ദ, അപ്പൊ അവർ മരിച്ചു കഴിഞ്ഞപ്പം, ഈ സ്വാലിഹീങ്ങളായ ആളുകൾ മരിച്ചു കഴിഞ്ഞപ്പം അവരുടെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് നീണ്ട കാലം ഇത്തിക്കാഫ് അല്ലെങ്കിൽ വചനമിരുന്നു. ആളുകൾ എന്തിനാണ് അവരോട് ആദരവ് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സുമ്മ താലു അലൈഹിമുൽ അമദു ഫസൂറു തമാസീലും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പം ആ ഇരുത്തം മാറിയിട്ട് പിന്നെന്തായി, അവരുടെ പ്രതിമകൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ പ്രതിമകൾക്ക് അല്ലെങ്കിൽ ആ പ്രതിമകൾക്ക് ആരാധനക്ക് എന്താണ് ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ബിംബാരാധനക്ക് തുടക്കമുണ്ടായത് എന്നർത്ഥം. ഇത് ഇബ്നു തൈമിയ പറയാൻ കാരണം എന്താണ്, ഇപ്പം ആദരവായിട്ടും മറ്റതും തടവലും മുത്തലും എല്ലാം കാണാം, നാളെ എന്തായിട്ട് മാറും, അതിനെ ബിംബമാക്കി മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ബിംബാരാധനക്ക് തുടക്കം എങ്ങനെയായിരുന്നു, ഈ നൂഹ് നബിൻ്റെ ജനതയിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകൾ മരിച്ചപ്പം അവരുടെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇത്തിക്കാഫിരിക്കാൻ അല്ലെങ്കിൽ വചനമിരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ രൂപത്തിലാണ് ബിംബാരാധനക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ തുടർന്ന് ഇബ്നുൽ ഖൈമ് പറയാണ് ആ വിഷയത്തിൽ കുറച്ചുകൂടി എന്താണ് ആഴത്തിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു മനസ്സിലാക്കണം. വലക്കത് ലഅന, ഇബ്നുൽ ഖൈമ് തുടർന്ന് പറയാണ്, വലക്കത് ലഅന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മനിത്തഹദ ഖുബൂർ അൽ-അംബിയാ വസ്വാലിഹീന മസാജിദ യുസല്ലി ലില്ലാഹി ഫീഹി. അതായത് പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളായ ആളുകൾ, സച്ചരിതരായ ആളുകൾ, എന്താണ് സൽക്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ, അവിടെ പ്രത്യേകം പറഞ്ഞ് ശ്രദ്ധിക്കണം, യുസല്ലി ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാനുള്ള പള്ളികളായി സ്വീകരിക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു എന്നാണ്, ശപിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും, പള്ളിയല്ലേ, പള്ളിയിൽ സുജൂദ് ചെയ്യലല്ലേ, പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുക എന്നുള്ളത്. പക്ഷേ എന്ത്, എവിടെ നിന്നാണ് അത് ചെയ്യുന്നത്, സുജൂദ് ചെയ്യുന്നത്? സ്വാലിഹീങ്ങളുടെയും പ്രവാചകന്മാരുടെയും ഖബറുകളാണ് അവർ തെരഞ്ഞെടുത്ത് സ്ഥലമായിട്ട് ചെയ്യുന്നത്. നമസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. നമുക്ക് നോക്കാം, കൈഫ ബിമൻ ഇത്തഖദൽ ഖുബൂർ ഔസാനൻ യഅബുദുഹ മിൻ ദൂനില്ലാഹി. അപ്പോൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷേ എവിടെ നിന്നാണ്? പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകളുടെ അടുത്താണ്. എന്നിരിക്കെ ഇവിടെ കൈഫ ബിമൻ ഇത്തഖദൽ ഖുബൂർ ഔസാനൻ, ഖബറുകളെ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നതിനുള്ള വിഗ്രഹങ്ങളായി സ്വീകരിച്ചവരുടെ കാര്യമോ എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഈ ഖബറിലുള്ള ആളുകൾക്ക് വേണ്ടി തന്നെ നമസ്കരിക്കുകയാണ് അല്ലെങ്കിൽ അവരോട് തന്നെ പ്രാർത്ഥിക്കുന്നവരുടെ കാര്യം എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം നേരത്തെ ആളുകളെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറിൻ്റെ അടുക്കൽ വെച്ച് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചതെങ്കിൽ ഖബറാളികളോട് തന്നെ പ്രാർത്ഥിക്കുന്നതിന് എന്തായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അതായത് ഒരാൾ ഇഖ്ലാസ് ഉണ്ടാക്കണം എന്ന് തോന്നി, അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ എന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ചാലും തന്നെ എന്താണ് ഈ ശാപത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കാരണം പ്രവാചകന്മാരെന്ന് മൊത്തത്തിലാണ് പറഞ്ഞത്. കാരണം എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിനെ പ്രതിരോധിക്കുന്നതിൻ്റെ, അതായത് ഷിർക്ക് ഈ സമൂഹത്തിലേക്ക് കടന്നു വരരുത് എന്ന നിർബന്ധ ബുദ്ധി ആർക്കുണ്ടായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എന്ത് ചെയ്തത്, വിലക്കിയത്. അപ്പോൾ പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ഖബറിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ അതിൽ താഴെയുള്ളവരുടെ സ്ഥിതി പറയേണ്ടതുമില്ല. തുടർന്ന് ഇബ്നുൽ ഖൈമ് പറയാണ്, ഫഫി സ്വഹീഹൈനി അൻഹു, സ്വഹീഹുകളിൽ കാണാം. എന്താണ് സ്വഹീഹൈനി എന്ന് പറയുമ്പോൾ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചാണ്. അന്നഹു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ആരാണ് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ശപിക്കട്ടെ, ഇത്തഹദു എന്ത് കാരണത്താലാണ്, ഇത്തഹദു മിൻ കുബൂരി അംബിയാ ഇഹിം മസാജിദ, തങ്ങളുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ എന്ത് ചെയ്തു, പള്ളികളാക്കി, പള്ളികളാക്കി സ്വീകരിച്ചു അല്ലെങ്കിൽ ആരാധനാലയങ്ങളായി സ്വീകരിച്ചു. തുടർന്നും മറ്റ് അതിൻ്റെ താഴെ വേറെ ഹദീസുകൾ കൂടി പറയുന്നുണ്ട്. വഫി സ്വഹീഹി അയ്ലൻ, അതായത് ബുഖാരി തന്നെ തഅലീഖ് രൂപത്തിൽ, അതായത് പരമ്പരയില്ലാത്ത രൂപത്തിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണെന്ന് അതിൻ്റെ ഫുട്ട് നോട്ടിൽ കാണാം. ഇന്ന മിൻ സിറാറിൻ നാസി, ഇന്ന മിൻ സിറാറിൻ നാസി മൻ തുദിരിക്കുഹും, മൻ തുദിരിക്കുഹും സാഅതു വഹും അഹിയാ, അതായത് സൃഷ്ടികളിൽപ്പെട്ട ജനങ്ങളിൽ വെച്ച് ഏറ്റവും ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാരാണ്? മൻ തുദരികുഹു മൂസാ അത്ത, അതായത് അന്ത്യനാൾ അടുക്കുമ്പം അവിടെ അന്ത്യനാൾ അവരിലേക്ക് എത്തി, വഹും മാഹിയാഹുൻ, അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത്, അതായത് അന്ത്യസമയം കടന്നു വരുന്ന വേളയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അതാണ് ഒരു കൂട്ടർ. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാണെന്നുണ്ടാവുക, അവസാനം ബാക്കിയുണ്ടാവുക. വല്ലദീന യത്തഹിദൂനൽ കുബൂറ മസാജിദ, പിന്നെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാരാണ്? ഖബറുകളെ പള്ളികളാക്കി അല്ലെങ്കിൽ ഖബറുകളെ ആരാധനക്കുള്ള കേന്ദ്രമാക്കിയവരാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം ശരിക്കും മനസ്സിലാക്കണം. ഇനിയും തുടർന്ന് നോക്കാം, നമുക്കത് വിശദീകരിക്കാം. വഫി സ്വഹീഹി ഐലൻ, മറ്റൊരു റിപ്പോർട്ടിൽ, സ്വഹീഹായ റിപ്പോർട്ടിൽ, മുസ്ലിമിൻ്റെ റിപ്പോർട്ടാണെന്ന് അതിൻ്റെ ഫുട്ട് നോട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന മൻകാന കബലക്കും കാനു യത്തഹിദൂനൽ കുബൂറ മസാജിദ, തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പുള്ളവർ എന്ത് ചെയ്തു? ഖബറുകളെ പള്ളികളാക്കി, ആരാധനയങ്ങളാക്കിയിരുന്നു, ആരാധനാലയങ്ങളാക്കിയിരുന്നു. അലാ, അറിയുക, ഫലാ തത്തഹിദുൽ കുബൂറ മസാജിദ, നിങ്ങൾ ഖബറുകളെ എന്ത് ചെയ്യരുത്? പള്ളികളായി സ്വീകരിക്കരുത്, ആരാധനാലയങ്ങളാക്കരുത്. ഇന്നി അൻഹാകും അൻദാലിക, അതിൽ നിന്ന് ഞാൻ നിങ്ങളെ വിലക്കുന്നു എന്നാണ് ഇവിടെ ഈ ഒരൊറ്റ ഹദീസിൽ തന്നെ ശക്തമായ താക്കീതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. അത് മനസ്സിലാക്കേണ്ടത്, ഒന്നാമതായിട്ട് നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന മുമ്പുള്ളവർ എന്ത് ചെയ്തു? കാന ഇന്ന മൻകാന കബലക്കും എന്നാണ്. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ എന്ന് പറയുമ്പോൾ ആരാണ് ഈ മുമ്പുണ്ടായിരുന്നവർ? മുമ്പുണ്ടായ പ്രവാചകന്മാരോ അവരെ അംഗീകരിച്ച അവരെ അനുകരിച്ച സമൂഹത്തെക്കുറിച്ചല്ല, മുമ്പുണ്ടായിരുന്ന കാഫിറുകളും മുശ്രിക്കുകളും ആയിരുന്ന ഒരു ജനതയെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് ഖബറുകളെ ആരാധനയ്ക്കുള്ള സ്ഥലങ്ങളാക്കുന്നവർ ആരെയാണ് അനുകരിക്കുന്നത്? മുമ്പുണ്ടായ മുശ്രിക്കുകളെയും കാഫിറുകളെയുമാണ് അനുകരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഒരു ഹദീസിൽ കാണാം, മൻ തശബ്ബഹ ബികൗമിൻ ഫഹുവ മിൻഹും. അഹ്മദ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അൽബാനി സ്വഹീഹാണ് എന്ന് പറഞ്ഞ ഹദീസാണ്. ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യം പുലർത്തിയാൽ അവൻ അവരിൽ പെട്ടവനായി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറഞ്ഞ മുശ്രിക്കുകളോടും കാഫിറുകളോടും സാദൃശ്യം പുലർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ആരിൽപ്പെട്ടവനായി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം. അപ്പോൾ ഖബറുകളെ ആരാധനയ്ക്കുള്ള സ്ഥലങ്ങളാക്കുന്നവർ മുമ്പുള്ളവരെ അനുകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, മുമ്പുള്ള മുശ്രിക്കുകളെയും കാഫിറുകളെയും അനുകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് തന്നെ എന്താണ്? വലിയൊരു താക്കീതാണ്. എന്നാൽ വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഇന്നി അൻഹാകും അൻ ദാലിക, എന്നാൽ ഞാൻ നിങ്ങൾക്കത് വിലക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും എന്താണ്? ആ താക്കീതിന് ഒന്നുകൂടി ശക്തി കൂടാണ്, അല്ലെങ്കിൽ താക്കീതിൻ്റെ മേലെ മറ്റൊരു താക്കീതാണ്. അപ്പോൾ ആരാധനയ്ക്കുള്ള സ്ഥലങ്ങളാക്കിയവർ മുൻ സമുദായക്കാരെ അനുകരിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ താക്കീതിൻ്റെ കൂടെ പിന്നെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുന്നു എന്ന് പറയണം. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, ഖബറിൻ്റെ മുന്നിൽ, ഖബറിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് കെട്ടിടങ്ങൾ, എന്നിട്ട് അവിടെ നേർച്ച വഴിപാടുകൾ, ഉത്സവങ്ങൾ, കൊടിതോരണങ്ങൾ മറ്റു സജീവമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാം എന്തിൻ്റെ ലേബിളിലാണ്? ഇസ്ലാമിൻ്റെ ലേബിളിലാണ്. അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിക്കുന്ന ആൾക്കാരെന്ന് പറയും. അവർ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, സദക്ക നൽകുന്നുണ്ട്. എല്ലാം എന്താണ്? നിഷ്ഫലമായി പോകാൻ കാരണം ഇത് തന്നെ മതി എന്നുള്ളതാണ്. കാരണം എന്താണ്? അവരെ തൗഹീദ് ശരിയല്ല. അവർ നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? തൗഹീദ് ശരിയാണ്, അഖീദ ശരിയാണ്, വിശ്വാസ സംഹിത എന്ത് ചെയ്തു പോയി? പിഴച്ചു പോയി എന്നുള്ളതാണ്. അള്ളാഹു ഏവരെയും ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാണ്. വഫി മുസ്നദിൽ ഇമാം അഹമ്മദ്, ഇബ്നു കൈമ തുടർന്ന് പറയാണ്, റഹിമഹുള്ള, ഇമാം അഹമ്മദിന്റെ മുസ്നദിലുണ്ട്, വസഹീഹ് ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാന്റെ സഹീഹിലുമുണ്ട്. എന്ത്? ലഅനല്ലാഹു സവ്വാറാത്തിൽ കുബൂർ, അള്ളാഹു ശപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു ശപിക്കട്ടെ, രണ്ടായാലും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുക. ആരെയാണ് ശപിക്കട്ടെ എന്ന് പറഞ്ഞത്, അല്ലെ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്? ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകളെയാണ്. സവ്വാറാത്ത് എന്ന് മുഅന്നസ് രൂപത്തിൽ, സ്ത്രീലിംഗ രൂപത്തിലാണ് ഉപയോഗിച്ചത്. ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകളെയും, വൽ മുത്തഖിദീന അലൈഹൽ മസാജിദ വസ്സുറുജ, അതിനെ പള്ളികളായി ആരാധനാലയങ്ങളായി സ്വീകരിക്കുന്നവരെയും അതിൽ വിളക്ക് കത്തിച്ചു വെക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട മൂന്ന് വിഷയങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്താണ്? സ്ത്രീകൾ സിയാറത്തിന് എന്ത് ചെയ്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി എന്നുള്ളതാണ്. രണ്ടാമത്തത്, പള്ളികളായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമസ്കരിക്കുകയും സുജൂദുകളും അർപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അതിനി അള്ളാഹുവിന് സുജൂദായാലും ശരി, ആർക്കായാലും ശരി, ഖബറുകളുടെ അടുക്കൽ എന്തില്ല? പള്ളികളും മറ്റതും പാടില്ല എന്നുള്ളതാണ്. ഖബറിൻ്റെ മുകളിൽ കബറുകളിൽ മൂന്നാമത്തെന്താണ്? കബറുകളിൽ വിളക്ക് കത്തിച്ചു വെക്കുന്നതിന് ഏതിൽ പെട്ടതാണത്? വൻപാപങ്ങളിൽ പെട്ടതാണ്. കാരണം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചതാണത്. അത് നമുക്ക് നോക്കാം, അത് ഒരു ഫത്വ നമുക്ക് നോക്കാം. വഖാല ഇസ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുറസാഖും ഇബ്നു നബി ശൈബിയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, തങ്ങളുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കിയ അല്ലെങ്കിൽ പള്ളികളാക്കിയ ഒരു ജനതക്കെതിരെ അള്ളാഹുവിൻ്റെ കോപം കഠിനമായിരിക്കുന്നു എന്നാണ്. ആരാണ് കോപിക്കുന്നത്? ഏതെങ്കിലും പണ്ഡിതന്മാരോ ഏതെങ്കിലും പുരോഹിതന്മാരോ ഏതെങ്കിലും സാധാരണ ജനങ്ങളോ അല്ല, അള്ളാഹുവിൻ്റെ കോപം കഠിനമായി എന്നുള്ളതാണ്. അവരെന്താണ് ചെയ്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബർ, റസൂലല്ല, പ്രവാചകന്മാരുടെ ഖബറുകളെ എന്താക്കി? ആരാധനാലയങ്ങളാക്കി മാറ്റി. അങ്ങനെയുള്ള ആൾക്കാർ. വഖാല എന്നിട്ട് പറഞ്ഞു, ഇന്ന മൻകാന ഖബലക്കും, മറ്റൊരു റിപ്പോർട്ടിൽ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു റിപ്പോർട്ടിലാണ്, നേരത്തെ പറഞ്ഞ ആ റിപ്പോർട്ടിൻ്റെ ബാക്കിയാണെന്ന്. ഇന്ന മൻകാന ഖബലക്കും കാന ഇദാ മാത ഫീഹിം റജുലു സ്വാലിഹു, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർ അവരിൽ ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ നൂഹ് നബിൻ്റെ കേസിൽ, നൂഹ് നബിൻ്റെ ജനതയുടെ കേസിൽ നമ്മൾ പറഞ്ഞു എന്താണ്, അവരുടെ കൂട്ടത്തിൽ ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ മരിച്ചാൽ എന്ത് ചെയ്യും അവർ? ബനൗ അലാ ഖബരിഹി മസ്ജിദ, അവർ ആ മരിച്ച ആളുടെ ഖബറിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ഒരു പള്ളി ഉണ്ടാക്കും. വസവ്വറു ഫീഹി തിൽക സൂറ, എന്നിട്ട് അവർ ആ മരിച്ച ആളുടെ ചിത്രം എന്ത് ചെയ്യും? അതിൽ സ്ഥാപിക്കും. അങ്ങനെയുള്ള ആളുകൾ, ഉലായിക സിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും മോശപ്പെട്ട സൃഷ്ടികളാണ് അവർ. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ ഹദീസുകളെല്ലാം നോക്കുക. ഈ ഹദീസുകളിൽ വലിയ താക്കീതാണ് കൊടുത്തത്. എന്തൊക്കെയാണ് ആ ഹദീസുകളിൽ? ഓരോന്നും തുടങ്ങുന്ന സമയത്ത് കാണാം, അള്ളാഹുവിൻ്റെ ശാപമുണ്ട്, അള്ളാഹുവിൻ്റെ കോപമുണ്ട് എന്ന് മാത്രമല്ല, സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരെന്ന സർട്ടിഫിക്കറ്റുണ്ട്. ആരുടെ മേലാണ് ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത്? മദ്യപിച്ച ആൾക്കാരെ കുറിച്ചല്ല, വ്യഭിചരിച്ച ആൾക്കാരെ കുറിച്ചല്ല, തോന്നിവാസത്തിൽ മുഴുകിയ ആൾക്കാരെ കുറിച്ചല്ല. അതൊന്നും തെറ്റല്ല എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ ഇവിടെ അത് പറഞ്ഞത് ആരെ കുറിച്ചാണ്? സദുദ്ദേശത്തോടെയാണ് ആൾക്കാർ പോകുന്നത്, ഖബറിലുള്ള ആളുകളെ ആദരിക്കുകയാണ് എന്നുള്ള നിലക്കാണ് അവർ പോകുന്നത്. അവരെന്ത് ചെയ്യുന്നു? ഖബറുകളിൽ വിളക്ക് കത്തിച്ചു വെക്കുന്നു, അവിടെ വെച്ച് നമസ്കരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് എന്ത് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നും അള്ളാഹുവിൻ്റെ കോപമുണ്ട് എന്നും സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് അവർ എന്നും പറഞ്ഞത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ആ പറഞ്ഞ കാര്യങ്ങളുടെ ഗൗരവമാണ് മനസ്സിലാക്കേണ്ടത്. ആ താക്കീതുകളോ വളരെ കടുപ്പമാണ്, കടുപ്പത്തിലുള്ള താക്കീതാണ്. അതിലുപയോഗിച്ച പദങ്ങളും പ്രയോഗങ്ങളും ആ രൂപത്തിലാണ്. അറബി ഭാഷയിൽ ഫ ഇന്നി അൻഹാക്കും വലാ തത്തഹിദൂന, അതായത് ഫ ഇന്നി അൻഹാക്കും, ഞാൻ വിലക്കുന്നു, വലാ തത്തഹിദൂന, നിങ്ങൾ സ്വീകരിക്കുന്നു സ്വീകരിക്കരുത്, ഇസ്തദ്ദ ഗളബുല്ലാഹി, അള്ളാഹുവിൻ്റെ കോപം കഠിനമായി എന്ന് അങ്ങേയറ്റം കടുത്ത പ്രയോഗങ്ങളാണ് അതിലുള്ളത്. ഇന്ന് പലയിടത്തും എന്ത് കാണാം? പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു ജാറമില്ലെങ്കിൽ, ഒരു ഖബറില്ലെങ്കിൽ പള്ളിയിൽ തന്നെ ആളില്ലാത്ത അവസ്ഥയാണ്. ഷെയ്ഖ് ഫൗസാന് അത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറയാണ്. എന്ത് അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്നം ചുരുക്കിയതാണ്? ആളില്ലെങ്കിൽ പള്ളിക്കെന്തില്ല? വരുമാനമില്ല. അത് ലോകത്തെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഖബറുകൾ എന്ത് ചെയ്യും? കെട്ടിപ്പൊക്കും, അവിടെ ജാറങ്ങളാക്കി മാറ്റും, എന്നിട്ട് ഒരു വരുമാന മാർഗം അവരുണ്ടാക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ അവർ ഒരു വ്യവസായമായിട്ടാണ് ഈ ജാറങ്ങളെ കാണുന്നത് എന്നർത്ഥം. നമ്മൾ കാണുന്നുണ്ട് ജാറങ്ങൾ ലേലം വിളിച്ച് വിൽക്കുന്നത് വരെ നമ്മൾ കാണുന്നുണ്ട് നാട്ടിൽ. മാത്രമല്ല, ഈ ചെയ്യുന്ന ആളുകൾ എന്താണ് കരുതുന്നത്? ഒരു പുണ്യകർമ്മം ചെയ്യുന്നതായിട്ടാണ് അവർ അതിനെ കരുതുന്നത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? ഉലായിക സിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമാണ്. യൗമൽ ഖിയാമത്തിൽ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് അവരെന്നാണ്. അവർ പുണ്യം ചെയ്യുന്നതായിട്ടാണ്, ഒരു പുണ്യകർമ്മം ചെയ്യുന്നതായിട്ടാണ് അവർ കാണുന്നതെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ എന്താണ്? ഏറ്റവും മോശപ്പെട്ടവരാണ്. അപ്പോൾ അള്ളാഹു അത്തരക്കാർക്ക് ഹിദായത്ത് നൽകട്ടെ. അപ്പോൾ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്? ഈ അറിയുന്ന ആളുകളുടെ ബാധ്യതയാണ്. അപ്പൊ ഇതിൽ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു എന്ന് പറയുന്ന ചില ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിൻ്റെ തൊട്ടു മുമ്പ്, അതായത് മരണശയ്യയിൽ കിടക്കുന്ന സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ചില ഈ ഹദീസുകളിൽ വന്ന ചില ഹദീസുകളെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്നും പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലുള്ള അപകടത്തിൻ്റെ ആഴം, അപ്പോൾ അതിൻ്റെ ഗൗരവമാണ് ഇത് സൂചിപ്പിക്കുന്നുള്ളത്. ശിർക്കിലേക്കുള്ള എല്ലാ വാതിലുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്? അടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അടച്ചിട്ടുണ്ട്. അപ്പൊ ശിർക്കിന്റെ വാതിലുകൾ അടച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തൗഹീദ് സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രബോധനത്തിന്റെ മുഖ്യ വിഷയം എന്ത് തന്നെയാണ്? തൗഹീദ് സ്ഥാപിക്കുക, ശിർക്കിലേക്കുള്ള വാതിലുകൾ അടക്കുക എന്നുള്ളതാണ്. തുടർന്ന് ഇബ്നുൽ ഖയ്യിമ പറയുന്നു, ഫഹാദാ ഹാലു മൻ സജദ ലില്ലാഹി ഫി മസ്ജിദിൻ അലാ ഖബ്രിൻ ഫകൈഫ ഹാലു മൻ സജദ ലിൽ ഖബരി നഫ്സിഹി. അതായത് ഖബറിന്റെ മുകളിൽ നിർമ്മിച്ച പള്ളിയിൽ വെച്ച് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവന്റെ അവസ്ഥയാണിത്. അപ്പൊ ഖബറിന്റെ മുകളിൽ നിർമ്മിച്ച പള്ളിയിൽ വെച്ചിട്ട് ഖബറിന് സുജൂദ് ചെയ്യുന്നവന്റെ അല്ല, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവന്റെ അവസ്ഥയാണിത്. ഇപ്പൊ കൈഫ ഹാലു മൻ സജദ ലിൽ ഖബരി നഫ്സി, അപ്പം പിന്നെ ഖബറിന് തന്നെ, അല്ലെങ്കിൽ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് തന്നെ സുജൂദ് ചെയ്യുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. ഈ സുജൂദിനെ കുറിച്ച് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിള്ള അദ്ദേഹം ഈ ഗ്രന്ഥത്തെ, ഈ നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രന്ഥത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് പറഞ്ഞത് കാണാം. ലി അന്നൽ അവ്വല, ഒന്നാമതായിട്ട് ആദ്യമായിട്ട് കാന സുജൂദുഹു ലില്ലാഹി ഇന്ദൽ ഖബരി വസീലത്തു ഇല ശിർക്ക്. ഈ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നത്, ഖബറിൻ്റെ അടുക്കൽ വെച്ച് സുജൂദ് ചെയ്യുന്നത് ശിർക്കല്ല, പക്ഷെ എന്താണ്, വസീലത്തു ഇല ശിർക്ക്, അത് ശിർക്കിലേക്കുള്ള മാർഗമാണ്. അമ്മല്ലതീ യസ്ജുദു ലിൽ ഖബരി ഫഫിഅലുഹു അശദ്. എന്നാൽ ഖബറാളിക്ക് വേണ്ടി, ഖബറിലുള്ള ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഖബറിന് വേണ്ടി സുജൂദ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവൃത്തി എന്താണ്? കൂടുതൽ അപകടകരമാണ്, അത് കടുപ്പമാണ്. വഹുവ ശിർക്കുൻ അക്ബർ, അത് വലിയ ശിർക്കാണ്. അപ്പൊ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അവിടെ പറഞ്ഞതാണ്, അപ്പൊ ഖബറിന്റെ മുകളിൽ നിർമ്മിച്ച പള്ളിയിൽ നമസ്കരിക്കുന്നതിനുള്ള വിലക്ക് കൂടിയാണിത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് അത്തരം പള്ളികളിൽ എന്ത് ചെയ്യരുത്, നമസ്കരിക്കരുത്. അത് ചെറിയ വിലക്കല്ല, അള്ളാഹുവിൻ്റെ കഠിനമായ കോപവും ശാപവും എല്ലാം ഉൾക്കൊള്ളുന്ന വിലക്കാണത്. അപ്പൊ ജാറമുള്ള പള്ളികളിൽ വെച്ച് നമസ്കരിക്കുന്നതിനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് എന്തല്ല, ആളുകൾ ബോധവാന്മാരല്ല. കാരണം ഇവിടെ കഠിനമായ കോപം, അള്ളാഹുവിൻ്റെ കോപം കഠിനമായി, അല്ലെങ്കിൽ അള്ളാഹു ശപിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം എന്താണ്, ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ഈ തൗഹീദ് അറിയുന്ന ആളുകൾക്ക് തന്നെ ഇങ്ങനെ നമസ്കരിക്കുന്നതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. അവർ ഇത്തരം ഹദീസുകളെ ഒന്നുകിൽ പാടെ അവഗണിക്കുന്നു, തൗഹീദ് മനസ്സിലാക്കിയ ആൾക്കാരല്ല മറ്റുള്ള ആൾക്കാർ, പോരാത്തതിന് ഇത്തരം പ്രവർത്തികൾ എന്ത് ചെയ്യുന്നു, ന്യായീകരിക്കാൻ പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന ആളുകളും നേതാക്കളും ഉണ്ട്. കാരണം എന്താണ്, അതൊരു വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബറിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞു, മദീനയിൽ പോയാലും അത് കാണാം. അവരെന്ത് ചെയ്യും, ഇത് നബിൻ്റെ ഖബറാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പൂരിശ വിശദീകരിക്കുകയാണ് ചെയ്യുക. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. വഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅ്ബദ്. ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അല്ലാഹു എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുതേ റബ്ബേ, അള്ളാഹുവേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം എന്താണ്, പ്രത്യേകം പ്രാർത്ഥിക്കാൻ കാരണം എന്താണ്? മുൻപ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ചരിത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിട്ടുണ്ട്, അവരുടെ ഖബറുകളുടെ ചരിത്രം മനസ്സിലാക്കിയിട്ട്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരെന്ത് ചെയ്തു, അല്ലെ, പ്രവാചകന്മാരുടെ ജനത എന്ത് ചെയ്തു, അതിനെ ബിംബമാക്കി, അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാക്കി. അവർ വഴികേടിലായതുപോലെ സ്വന്തം ജനത വഴികേടിലാകുന്നത് സഹിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉമ്മത്തിനോട് സ്നേഹമുള്ള, ഉമ്മത്തിനോട് അതിയായ ഗുണകാംക്ഷയുള്ള ഒരു പ്രവാചകനായിരുന്നു ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഈ ഷിർക്കിൽ അകപ്പെടരുതെന്ന് ജാഗ്രതയുള്ള ഒരു പ്രവാചകനായിരുന്നു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയത് കാണാം സൂറത്തു തൗബന്റെ അവസാനത്തിൻ്റെ തൊട്ടു മുമ്പത്തെ ആയത്തിൽ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ആ ദൂതന്റെ പ്രത്യേകത എന്താണ്? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനാണ്. അപ്പോൾ ആ ശിർക്കിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വസീലത്തുനില്ല ശിർക്ക്, ശിർക്കിലേക്കുള്ള ആ വഴികൾ കൂടി അടച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞതും പ്രാർത്ഥിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനായിരുന്നു. എന്തിനാണ് താല്പര്യം? കുറേ സമ്പത്തുണ്ടാക്കണം എന്നോ സുഖമായിട്ട് ഭൂമിയിൽ ജീവിക്കണം എന്നല്ല. സ്വർഗം നഷ്ടപ്പെട്ടു പോകരുത്, നരകത്തിലേക്ക് പോകരുത്. അപ്പൊ ആ സ്വർഗം ലഭിക്കണം എന്ന കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനായിരുന്നു ആര്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാഞ്ഞിട്ട് സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ് അദ്ദേഹം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്നാണ് പറയുന്നത്. സൂറത്ത് തൗബയിൽ 128-ാമത്തെ ആയത്താണ്. അപ്പൊ സ്വന്തം ജനതയോട് താല്പര്യമുള്ള ഒരു പ്രവാചകനാണ് നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒന്ന് ഉമ്മത്തിന് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് എന്ത് ചെയ്യൂല, ആ ഉമ്മത്തിന് അപകടം ഉണ്ടാക്കുന്ന ഒന്നും കാണിച്ചു തരില്ല. കാരണം എന്താണ്? കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനാണ് ആ പ്രവാചകൻ. ആ ഉമ്മത്തിന്റെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനാണ് ആ പ്രവാചകൻ. വിശ്വാസികളോട് അത്യന്തം ദയാലുവാണ്, വിശ്വാസികളോട് അത്യന്തം കാരുണ്യമുള്ളവനാണ്. അത് ഒന്നുകൂടി താഴെ ഇബ്നുൽ ഖൈമ വിശദീകരിക്കണം. വഖദ് ഹമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല വഖദ് ഹമാ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാനിബ തൗഹീദി അല്ലമ ഹിമായത്തൻ, അതായത് ഏകദൈവ വിശ്വാസത്തിന്റെ തൗഹീദിന്റെ ആ വശത്തെ ഏറ്റവും വലിയ പ്രതിരോധം തീർത്തുകൊണ്ടാണ് അവിടുന്ന് സംരക്ഷിച്ചത്. അതായത് ആ തൗഹീദിന്റെ അകത്ത് ശിർക്ക് വരാതെ, ശിർക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിപ്പോയി? ലൈ ഇൻ അശ്റക്ത ലൈ അഹ്ബത്തന്ന അമലുക വല തക്കൂനന്ന മിനൽ ഖാസിരീൻ എന്നാണ് പറഞ്ഞത് സൂറത്തു സുമറിൽ. എന്താണ്, എന്തായിപ്പോവും? ആരെങ്കിലും ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം ബാത്തിലായിപ്പോയി, പിന്നെ അവൻ നഷ്ടകാരികളിൽ പെട്ടുപോകും. അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ ആ തൗഹീദിനെ എന്ത് ചെയ്തു? ശിർക്കുകൾ കടന്നു വരാത്ത രൂപത്തിൽ പ്രതിരോധിച്ചിട്ടുണ്ട്. ഹത്ത ഏത് വരെ എന്നിട്ട് ചെയ്തു? ഇബ്നുൽ ഖൈമ പറയുന്നു, ഹത്ത നഹാ അൻ സ്വലാത്തി തതവ്വുഇ ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടിയുള്ള ഐച്ഛിക നമസ്കാരങ്ങൾ വരെ വിലക്കിയിട്ടുണ്ട്. എപ്പോഴാണ്? ഇന്ദ തുലൂ ഇശംസി, സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, ഇന്ദ ഹുറൂബിഹ, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്. അതായത് ഈ രണ്ട് സമയങ്ങളിൽ എന്ത് പാടില്ല? സുന്നത്ത് നമസ്കാരം പോലും പാടില്ല. അത് എന്തിനാണ് എന്ന് പറയാണ്, ലി അല്ലാ യകൂന ദരീഅത്തൻ ഇല തശബ്ബുഹി ബി ഉബാദി ശംസിൽ ലദീന യസ്ജുദൂന ലഹാ ഫീ ഹാതൈനിൽ ഹാലതൈൻ. അതായത് ഈ രണ്ട് സന്ദർഭങ്ങളിൽ, അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിച്ച ഉടനെയുള്ള ആ സമയത്തും, ആ ഈ രണ്ട് സന്ദർഭങ്ങളിൽ സൂര്യന് സുജൂദ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സൂര്യനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അവർ സൂര്യന് സുജൂദ് ചെയ്യുന്ന ആ സൂര്യ ആരാധകരുമായിട്ട് സാദൃശ്യപ്പെടുന്നതിന് തടയുവാൻ വേണ്ടിയാണിത്. അപ്പോൾ അങ്ങനെ സാദൃശ്യപ്പെടുന്നതിനെ പോലും അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു? ഭയപ്പെട്ടിരുന്നു എന്നാണ്. വസദ്ദ ദരിയത ബി അൻ മനഅ മിന സ്വലാത്തി ബഅദ അൽ അസ്രി വസ്സുബഹി, അതേപോലെ തന്നെയാണ് എന്ത് അസറിനും സുബഹിക്കും ശേഷം നമസ്കരിക്കുന്നതിനെ തടഞ്ഞുകൊണ്ടും അതിന് പ്രതിരോധം തീർത്തു. അവരുമായിട്ട് ലിത്തു സാലിഹി ആദ ലിത്തു സാലി ഹാദൈനിൽ വഖ്തൈനി ബിൽ വഖ്തൈനിൽ ലദൈന വഖ്തൈനിൽ ലദൈനി യസ്ജുദുൽ മുശ്രിഖീന മുശ്രിഖൂന ഫീഹിം ലി ശംസി. കാരണം എന്താണ്? ഈ രണ്ട് സമയങ്ങളും മുശ്രിക്കുകളായ ആളുകൾ, ബൗദ്ധൈവ വിശ്വാസികൾ എന്താണ്, സൂര്യനെ പ്രണമിക്കുന്ന രണ്ട് സമയങ്ങളുമായി ചേർന്ന് വരുന്നത് കൊണ്ടാണത്. അപ്പൊ ഷിർക്കിന്റെ ഭാഗത്തേക്കുള്ള എല്ലാ വാതിലുകളും ആര് അടച്ചു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ചിട്ടുണ്ട് ഈ ഉമ്മത്തിന് വേണ്ടി. എന്തിനാണ്? ഉമ്മത്ത് കഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റാണ്ട്, ഉമ്മത്തിനോട് അതീവ താല്പര്യമുള്ളതും, ആ പ്രവൃത്തി ഷിർക്കല്ലെങ്കിൽ പോലും, എന്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഷിർക്ക് എന്ന് പറയാൻ പറ്റില്ല. എന്താണ് അതിലേക്കുള്ള മാർഗങ്ങൾ എന്ന നിലക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ബഹുദൈവ വിശ്വാസികളോട് സാദൃശ്യപ്പെടും എന്ന നിലക്കാണ് ആ വാതിലുകളെല്ലാം അടച്ചു കളഞ്ഞത്. അപ്പൊ ഖബർ കെട്ടിപ്പൊക്കുന്നതും അതിൽ വിളക്ക് കത്തിക്കുന്നതും അതിൽ എഴുതി വെക്കുന്നതും അതിന്മേൽ കുമ്മായിടുന്നതും അതിനെ അലങ്കരിക്കുന്നതും എല്ലാം വിലക്കിക്കൊണ്ടുള്ള ഹദീസുകൾ കാണാം. നമ്മൾ സമയം ദീർഘിച്ചു, നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മൾ വരുന്നുണ്ട് ഇൻഷാല്ലാ. ഇനി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം. കാരണം എന്താണ്? അവയെല്ലാം വിലക്കിയത് ശിർക്കായതുകൊണ്ടല്ല, ശിർക്കിലേക്കുള്ള വസീലകളാണ്, ശിർക്കിലേക്കുള്ള മാർഗങ്ങളാണ്. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഐച്ഛിക നമസ്കാരങ്ങളും ഈ മേൽ പരാമർശിക്കപ്പെട്ട സമയങ്ങളിൽ വിലക്കിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വമ്മ സുജൂദു ലി ഗൈരില്ലാഹി ഫഖാല, എന്നാൽ അള്ളാഹു അല്ലാത്തവർക്കുള്ള സുജൂദിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? ലാ യംബഗി ലി അഹദിൻ അൻ യസ്ജുദ ലി അഹദിൻ ഇല്ലാ ലില്ല, അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുങ്ങളും സുജൂദ് ചെയ്യുന്നതിനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അങ്ങനെ സുജൂദ് ചെയ്യുന്നത് ഒരാൾക്കും അനുയോജ്യമല്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൂടി നോക്കിയിട്ട് നമുക്ക് ബാക്കി ഭാഗം, അല്ലെങ്കിൽ ഇതിൻ്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. എന്താണ് കൈസബിനു സഅദ് പറഞ്ഞതായിട്ട് കാണാം. അൻ കൈസബിനു സഅദ് റളിയല്ലാഹു അൻഹു ഖാല, അബുദാവൂദും ഹാക്കിമും റിപ്പോർട്ട് ചെയ്യുന്നതാണ്, ഈ ഹദീസിന് അൽബാനി സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സഹീഹാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതൈതുൽ ഹീറത്ത, ഞാൻ എന്ത് ചെയ്തു, ഹീറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയി. ഫറഅയ്തുഹും യസ്ജുദൂന ലി മർസുബാനിൻ ലഹും, അതായത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ശ്രേഷ്ഠനായ ഒരു ധീരനായ ഒരു പ്രഭു അവർക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. ഫഖുൽതു, അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, അത് ഖൈസ് ഇബ്നു സഅദ് പറയുന്നത്, ഞാനെന്ത് വിചാരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹഖു അൻ യുസ്ജദ ലഹു, നമ്മുടെ റസൂലുണ്ടല്ലോ അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആളുകൾ സുജൂദ് ചെയ്യപ്പെടാൻ ഏറ്റവും അർഹനായിട്ടുള്ളത്. അങ്ങനെ അതൈത്തു റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖുൽതു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കളേക്ക് ഞാൻ പോയിക്കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നി അതൈത്തുൽ ഹൈറത്ത്, ഞാൻ ഹീറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. ഫറഅയ്തഹും യസ്ജുദൂന ലി മർസുബാനിൻ ലഹും, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു യോഗ്യനായ ഒരു ശ്രേഷ്ഠനായ ഒരാൾക്ക് മുന്നിൽ അവർ സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പം എന്താണ്, ഫ അൻത റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങെന്താണ് അള്ളാഹുവിൻ്റെ ദൂതനാണ്, ആ ഹഖു അൻ യുസ്ജദലക, അപ്പോൾ താങ്കൾക്ക് സുജൂദ് ചെയ്യാനാണ് ഏറ്റവും അധികം അർഹനായിട്ടുള്ളത്, താങ്കളാണ് ഏറ്റവും അധികം ആ സുജൂദിന് അർഹത ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞു, നിങ്ങൾ എനിക്ക് സുജൂദ് ചെയ്തു എന്നല്ല പറഞ്ഞു, ലാ തഫ്അലു, നിങ്ങൾ അപ്രകാരം ചെയ്യരുത്, അങ്ങനെ നിങ്ങൾ ചെയ്ത്. ലൗ കുന്തു ആമിറൻ അഹദൻ യസ്ജുദലി അഹദൻ, ഞാൻ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ആരോടെങ്കിലും കൽപ്പിക്കുമായിരുന്നെങ്കിൽ അമർത്തു നിസാഅ യസ്ജുദനലി അസ്വാജിഹിൻ, എന്താണ് സ്ത്രീകളോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു അവരുടെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു, എന്നിട്ടും കൽപ്പിച്ചിട്ടില്ല കേട്ടോ, അതാണ് മനസ്സിലാക്കേണ്ടത്. ലമാ ജഅലല്ലാഹു ലഹും അലൈഹിന്ന മിൻ ഹഖിൻ, കാരണം എന്താണ്, അള്ളാഹു അത്രയധികം ബാധ്യതകൾ ഭർത്താവിനോട് ഒരു സ്ത്രീക്കുണ്ട് എന്ന നിലക്കാണ് അങ്ങനെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ട്, അത് നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാവുന്നതാണ്. ആ ഭാഗം ഇനി കുറച്ചേ ഉള്ളൂ ആ ഭാഗത്തുള്ളത്, അതും അതിൻ്റെ അടുത്ത അധ്യായവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇൻഷാല്ലാ. അല്ലാഹുമ്മ അഖ്സിം ലനാ മിൻ ഖശ്യതിക മാ തഹ്വലു ബിഹി ബൈനനാ വ ബൈന മആസിക വ മിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക വ മിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മസാഇബദ് ദുനിയ. അല്ലാഹുമ്മ മത്തിഅനാ ബി അസ്മാഇന വ അബ്സാരിന വ ഖുവ്വത്തിന മാ അഹ്യൈതന وجعله الوارث منا وجعل ثارنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمة